ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഉള്ളഴിഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദി പ്രകാശിപ്പിക്കുന്നത് പറയാൻ കാരണം, ദൈവത്തിൻ്റെ വചനം കേട്ടാൽ നിങ്ങൾക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ വിധേയരാക്കുന്നത് കൊണ്ടാണ് നന്ദി ഞാൻ പറഞ്ഞത്. വചനം പറയുന്നത് സ്നേഹം കൊണ്ടാണ്, നിങ്ങളോടുള്ളതായ സ്നേഹം കൊണ്ട്. അതോടൊപ്പം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായ വചനം എന്നോടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോടും കൂടി ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വചനം ഇരുവായത്തിലുള്ള വാളാണ്, ഇരുവായത്തിലുള്ള വാള്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ വചനം കേട്ട് നിങ്ങൾ നിത്യജീവം പ്രാപിക്കാൻ ഇടയാകുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അതാണ് വചനം തരുന്നതിൻ്റെ ലക്ഷ്യം, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. ഈ ഭൂമിയിലെ ആയുസ് താൽക്കാലികമാണല്ലോ. ഒരു തലമുറ കഴിയുന്നു, അടുത്ത തലമുറ വരുന്നു, തലമുറകൾ തലമുറകളിങ്ങനെ മാറി മാറി വരുന്നു. ഒന്നാം നൂറ്റാണ്ടിലേ അപ്പോസ്തലന്മാരുടെ കാലം, പിന്നെ പിന്നെ ഓരോ നൂറ്റാണ്ടുകളിലും ദൈവമക്കൾ കർത്താവിൻ്റെ വേല ചെയ്തവർ. ദൈവത്തിന് സ്തോത്രം. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൈസ്തവ സഭ അംഗീകൃത സഭയായി മാറി. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ പഴയ ചില പാരമ്പര്യങ്ങളും അന്ധവിശ്വാസങ്ങളും അബദ്ധകഠിനമായ ആചാരങ്ങളും സഭയിൽ കടന്നുകൂടിയപ്പോൾ മാർട്ടിൻ ലൂതർ എഴുന്നേറ്റു. മാർട്ടിൻ ലൂതർ, റിഫർമേഷൻ, നവീകരണം. കാലങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് ജോൺ വെസ്ലി, സ്പർജൻ, എഫ് ബി മേയർ മുതലായ അനുഗ്രഹീത സുവിശേഷകന്മാർ, അവർക്കെല്ലാം മുന്നിൽ ഡി എൽ മൂടി. ഇങ്ങനെ ദൈവമക്കൾ കർത്താവിൻ്റെ വേലക്കാരായി വന്നു. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളതായിരുന്നു സുവിശേഷം. മായം കലരാത്ത സുവിശേഷം അവർ പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ നാം സുവിശേഷ രംഗത്തെ ഡോക്ടർ ബിൽഗ്രാമിനെ കണ്ടു. അദ്ദേഹം മൺമറഞ്ഞു. വാറൻ വിഎസ്ബിയെ കണ്ടു, ബൈബിൾ പണ്ഡിതനായ വാറൻ വിഎസ്ബി, അദ്ദേഹവും മൺമറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തലമുറകൾ തലമുറകൾ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നു. നാം ഇന്ന് ജീവിക്കുന്നു, നാളെ നാം മൺമറയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ഭൗതിക ശരീരം മൺമറഞ്ഞാലും കർത്താവ് എന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മാവ്. ആത്മാവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിത്യ മരണത്തിലേക്ക്, നിത്യ യാതനയിലേക്ക് പോകുന്നു. ഒന്നുകിൽ നിത്യജീവൻ എന്ന സ്വർഗം, അല്ലെങ്കിൽ നിത്യനാശം എന്ന നരകം. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കാനുള്ള വചനമാണ് സുവിശേഷം. സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഈ ഗുഡ് ന്യൂസ് നാം സ്വീകരിക്കുമ്പോൾ നമ്മിൽ നിന്ന് അനാചാരങ്ങൾ മാറിപ്പോവും, പാപം മാറിപ്പോവും, ദുരുപദേശങ്ങൾ മാറിപ്പോവും, ദുരാഗ്രഹങ്ങൾ മാറിപ്പോവും, നമ്മുടെ ജഡിക സ്വഭാവങ്ങളെല്ലാം മാറി മാറിപ്പോകും. നമുക്ക് ദൈവസ്വഭാവം ലഭിച്ചുകൊണ്ടിരിക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല, അത് മരണത്തോളമുള്ള ഒരു പ്രോസസ്സാണ്. മാനസാന്തരപ്പെടുന്നു, ജീവിതം കർത്താവിന് സമർപ്പിക്കുന്നു, അപ്പോൾ ശിശുവായി ജനിക്കുന്നു, വീണ്ടും ജന്മം. പക്ഷേ ശിശുവിനെ വളർച്ചയ്ക്ക് പാലാവശ്യമാണല്ലോ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നതുപോലെ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്തിന്? രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാൽ, അത് കുടിച്ചു വേണം ആത്മാവിൽ വളരാൻ. വചനം കാലാകാലങ്ങളിൽ വചനത്തിൽ മായം കലർത്തിയിട്ടുണ്ട് പലരും. സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ബുദ്ധിയുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം കലർത്തി പാൽ കൊടുത്തിട്ടുണ്ട്, മായം കലർന്ന പാൽ. അത് ഒരിക്കലും നാം സ്വീകരിച്ചുകൂടാ. എപ്പോഴും ഓർത്തുകൊള്ളണം, സുവിശേഷം ക്രിസ്തുവാണ്. സുവിശേഷം ക്രിസ്തു മാത്രമാണ്. നാം സുവിശേഷത്തെ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നാണ് അതിനർത്ഥം. ക്രിസ്തുവില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല. ക്രൂശിതനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, ഇനി വീണ്ടും വരാനിരിക്കുന്ന ക്രിസ്തു, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് സുവിശേഷം നാം പ്രഖ്യാപിക്കുന്നത്. ഒരേ ഒരു നായകൻ മാത്രമേ ഉള്ളൂ, ക്രിസ്തു മാത്രം. ഒരേ ഒരു ലീഡർ മാത്രമേ ഉള്ളൂ, ക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, ക്രിസ്തു മാത്രം. രക്ഷകന്മാരില്ല, രക്ഷകനേ ഉള്ളൂ. ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. ക്രിസ്തു താൻ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. സാത്താൻ്റെ പിടിയിൽ ഒതുങ്ങിയിരുന്ന നമ്മെ കർത്താവ് തൻ്റെ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെ നാം ക്രിസ്തുവിനുള്ളവരായി തീർന്നു. ഇതാണ് സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം, അത് പ്രഖ്യാപിക്കുവാനാണ് നമ്മെ ഈ ഭൂമിയിൽ നിയോജിച്ചാക്കിയിരിക്കുന്നത്. ഈ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക്, അവർക്ക് സത്യത്തിൻ്റെ ആരാധനയുണ്ട്. ഈ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് വിശുദ്ധിയുടെ സ്തുതിയുണ്ട്. ആ സ്തുതിയാണ് നമ്മുടെ സ്വത്ത്. ആ സ്തുതിയാണ് നമ്മുടെ ആത്മാവിൻ്റെ ചിറക്. പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിയാണത്. വെറുതെ സ്തുതി സ്തുതി എന്ന് പറയുന്നതോ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതോ ഹല്ലേലൂയ എന്ന് പറയുന്നതോ അതെല്ലാം അധരങ്ങളിൽ മാത്രം നിൽക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വരുന്നതായ സ്തുതി, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയല്ലോ എന്നുള്ള നന്ദി കൊണ്ട് നിറയുന്ന സ്തുതി, നരകാവകാശിയായി എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർത്തല്ലോ എന്നുള്ള നന്ദി കൊണ്ട് നിറയുന്ന സ്തുതി, ആ സ്തുതിയാണ് നമ്മുടെ സ്വത്ത്. അതാണ് ഏതൊരു സഭയുടെയും സ്വത്ത്, സ്തോത്രം. അതുകൊണ്ടാണ് ബേക്കന്മാർ കുർബാനയുടെ അവസാനത്തെ ഗീതത്തിൽ തുടങ്ങുമ്പോൾ പറയുന്നത്, മേൽപ്പട്ടക്കാർ പട്ടക്കാരുടെ ചുമ്മാശന്മാർ ഏർപ്പാടാക്കിയ കർത്താവ് ഇവരെ ഭൂങ്ങിയതിങ്കൽ, അണിയിച്ചർ ഇവർ അനിശം തന്നെ സഭയെ ഇവിടെ, അനവരതം ചെയ്തേറ്റി വസിക്കുന്ന സ്തുതികളതാലെ. അനവരതം സ്തുതി, ഇടപെടാത്ത സ്തുതി. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സിംഹാസന്മാരെയും നിയമിച്ചാക്കിയിരിക്കുന്നത് സഭയുടെ മക്കളെ സ്തുതി അഭ്യസിപ്പിക്കാനാണ്. അനവരതം, നിരന്തരമായ സ്തുതി, ഇടപെടാത്ത സ്തുതി അർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടക്കാരെയും സിംഹാസന്മാരെയും മേൽപ്പട്ടക്കാരെയും നിയമിച്ചാക്കിയിരിക്കുന്നത്. അതാണ് ജനത്തെ അഭ്യസിപ്പിക്കേണ്ടത്. സ്തുതി ഒരു മേലാടയാണ്, അത് അണിയിക്കണം, ധരിപ്പിക്കണം. നാം ധരിക്കേണ്ട ഒരു മേലാടയാണ് സ്തുതി. യെശയ്യാപ്രവാചകൻ പറയും സ്തുതി എന്ന മേലാട എന്ന്. നാം ധരിക്കേണ്ടതായ ഒരു പട്ടുവസ്ത്രമാണ് സ്തുതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് ശമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവരെ ഭൂമിയതിങ്കൽ, അണിയിച്ചരിവരനിശം തന്നുട സഭയെ ഇവിടെ, അനവരതം ചെയ്തേറ്റി വസിക്കൂ സ്തുതികളതാലേ. അനവരതം സ്തുതിക്കുക, ദരിദ്ര സ്തുതിക്കുക. ഈ സ്തുതി ചിറകാണ്, ആത്മാവിൻ്റെ ചിറകാണ്. ആ ചിറക് ധരിച്ചാൽ മാത്രമേ കർത്താവായി യേശുവിൻ്റെ രണ്ടാമത്തെ ഒരു കാഹളനാദം കേട്ട് നമുക്ക് പറന്നു വരാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവിടുത്തെ ഗംഭീരനാദം, ഗംഭീര ശബ്ദം, പ്രധാനത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഇതെല്ലാം കേട്ടുകൊണ്ട് നാം ഉണർന്ന് എഴുന്നേറ്റ് ബുദ്ധിയുള്ള കന്യമാരെ പോലെ വിളക്ക് തെളിയിച്ച് പറന്നു വീരണമെങ്കിൽ ഈ സ്തുതി എന്ന മേലാട നാം ധരിച്ചിരിക്കണം. സ്തുതിയുടെ ചിറക് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്തുതിയുടെ മർമ്മം നമുക്ക് ലഭിച്ചാൽ നാം ഭാഗ്യശാലികളാകും. ആ മർമ്മം ലഭിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ നിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്താവിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബുദ്ധിമാൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമാൻ. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. രണ്ടാമത് ചിന്തിച്ചത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ്റെ വേലക്കാരമേൽ ആക്കിവയ്ക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാര്. തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കണം. അതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കുന്ന ബുദ്ധിമാനായ വിശ്വസ്തനായ ദാസൻ. മൂന്നാമതും ചിന്തിച്ചത്, ബുദ്ധിയുള്ള കന്യകമാർ. പത്ത് കന്യകമാരിൽ അഞ്ച് പേർ ബുദ്ധി ഇല്ലാത്തവരും അഞ്ച് പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. അതുകൊണ്ട് മണവാളം വന്നപ്പോൾ അവർക്ക് വിളക്ക് തെളിയിച്ച് മണവാളിൻ്റെ എതിരേൽപ്പാൻ സാധിച്ചു. ബുദ്ധിയില്ലാത്ത കന്യകമാർ പുറത്ത് നിന്ന് മുട്ടിക്കൊണ്ട് നിന്നു, അവർ സങ്കടത്തോടെ നിന്നു, അവർക്ക് പ്രവേശനം കിട്ടിയില്ല. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ബുദ്ധിമാന്മാർ അവരുടെ അവസ്ഥ എന്താണെന്നാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12:3 നമുക്ക് വായിക്കാം. ദാനിയേൽ 12:3.
എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും.
ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. സ്തോത്രം. ബുദ്ധിമാന്മാർ അവർ എന്നും എന്നേക്കും പ്രകാശിക്കും. അവർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയാകും. അവരെന്താണ് ചെയ്യുന്നത്? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുക, ബുദ്ധിമാന്മാർ അങ്ങനെയാണ്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവരായിരിക്കും. അവർക്ക് ലഭിക്കാൻ പോകുന്നത് അവരുടെ ഐഹിക ജീവിതകാലം കഴിഞ്ഞാൽ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ അവർ പ്രശോഭിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അവരുടെ പ്രൊഫഷൻ, അവരുടെ ജോലി അനേകരെ നീതിയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അനേകർക്ക് ദൈവനീതി എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. മനുഷ്യനീതിയല്ല ദൈവനീതി, ആ ദൈവനീതിയിലേക്ക് തിരിക്കുക. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ നാളെ വരെയുള്ളതായ ജീവിതം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നീതിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ ജീവിതചര്യകൾ കൊണ്ട് ആരെങ്കിലും നീതിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശക്തിയുണ്ട്. ആകാശത്തിൽ കാണുന്ന ചന്ദ്രന് സ്വയം പ്രകാശക്തിയില്ല. എന്നാൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സ്വയം പ്രകാശക്തിയുള്ളവയാണ്. നക്ഷത്രം പോലെ നാം ശോഭിക്കുമെന്നാണ് പറയുന്നത്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക. ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം കർത്താവിൻ്റെ വേല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വേല, ദൈവവേല. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അകത്ത് വന്നാൽ വലിയൊരു ആവേശം നമുക്കുണ്ടാകും. അനേകരോട് സുവിശേഷം പറയണമല്ലോ, എനിക്ക് ലഭിച്ച സമാധാനം അനേകർക്കും കിട്ടണമല്ലോ. ചിലപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലുള്ളവർ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം മക്കൾ, അല്ല സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ്, അവർക്കെല്ലാം ദൈവനീതി നമ്മുടെ സ്വഭാവത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. ദൈവനീതി പലരെയും നീതിയിലേക്ക് തിരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ തുടങ്ങണം, കുടുംബജീവിതത്തിൽ. അപ്പോഴാണ് കുടുംബം ഒരു സ്വർഗമായി തീരുന്നത്. ഞാൻ നിങ്ങൾ പറയാറുണ്ടല്ലോ, നമ്മുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകണമെന്ന്. ഒരു കൊച്ചു സ്വർഗം അവിടെ മാലാഖമാരെപ്പോഴും സൂചിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാർ ആർപ്പോടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എപ്പോഴും പ്രകാശമാണ്. സ്തോത്രം. അവിടെ അന്ധകാരമില്ല, അന്ധവിശ്വാസങ്ങളില്ല, അബദ്ധാചാരങ്ങളില്ല, ദുരാചാരങ്ങളില്ല. അവിടെ വഴക്കില്ല, പിണക്കമില്ല, വൈരുദ്ധ്യമില്ല, വൈരാഗ്യമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, സംശയമില്ല, അവിശ്വാസമില്ല, ദുഷ്ടതയില്ല. അവിടെ അശുദ്ധിയില്ല, അവിടെ അഹങ്കാരമില്ല, അവിടെ സ്വാർത്ഥതയില്ല. അവിടെ എല്ലാം യേശുമയം. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. യേശുമയം. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ചാരിറ്റി ബീഗിൻസ് അറ്റ് ഹോം എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ചാരിറ്റി ബീഗിൻസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിലാണ് ധാർമ്മികത ആരംഭിക്കേണ്ടത്. നമ്മുടെ വീട്ടിലാണ് ഭക്തിജീവിതം ആരംഭിക്കേണ്ടത്. ചാരിറ്റി ബീഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ സാക്ഷ്യമില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി സാക്ഷ്യം പറയുന്ന അർത്ഥമില്ല, അത് നാശമായിരിക്കും. വീട്ടിൽ സാക്ഷ്യം വേണം. നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ പ്രവർത്തന രംഗങ്ങളിൽ അവിടെ സാക്ഷ്യം വേണം. നമ്മുടെ കുടുംബത്തിൽ നാം ഒരു നീതിമാനായി നിൽക്കണം, ഒരു വിശുദ്ധനായി നിൽക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിട്ടുവീഴ്ച മനോഭാവവും വേദനിക്കുന്നവരോടുള്ള സഹതാപവും ക്ഷമിക്കാനുള്ളതായ മനസ്സ്, വന്നുപോയ തെറ്റുകൾ പൊറുക്കാനുള്ള മനസ്സ്, കഴിഞ്ഞ കാലത്തെ യാതനകൾ പൊറുക്കാൻ, സഹിക്കാൻ, ക്ഷമിക്കാൻ മനസ്സ്, അതെല്ലാം സഹിഷ്ണുത എന്ന ഒറ്റ വാക്കിൽ നിർത്താം. സഹിഷ്ണുത. ടോളറൻസ് എന്നോ ഫോർബറൻസെന്നോ പറയാം. ടോളറൻസ്, ഫോർബറൻസ് വാക്ക് ഏതാകട്ടെ, സഹിഷ്ണുത നമുക്ക് വേണം. ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരു സഹിഷ്ണുത മനോഭാവമുണ്ടോ? പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം തകരാറിലാക്കുന്നത് കോപമാണ്. കോപം, നീരസം, കയ്പ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപമുള്ള ആളുകളുണ്ട്. ഒരു ദൈവവേദന അത് പാടില്ല. പൊട്ടിത്തെറിച്ച് കോപിക്കുന്ന പ്രകൃതം. ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവുണ്ട്, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയുണ്ട്. സംശയരോഗം, അത് ചികിത്സിക്കേണ്ടതാണ്. ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. വ്യർത്ഥമായിട്ടുള്ള ചിന്തകളാണത്. ഭർത്താവിനെ സംശയിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയെ സംശയിക്കുന്നു. സംശയരോഗം ഒരു മാനസിക രോഗമാണ്. ദൈവത്തിന് സ്തോത്രം. അനേക കുടുംബങ്ങൾ ഇന്ന് പോരുള്ള കുടുംബങ്ങളാണ്. പോര്, അമ്മയമ്മ പോര്, മരുമോൾ അമ്മയമ്മയോട് സ്നേഹമില്ലാതെ പെരുമാറുന്നതായി പോര്, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരുടെ പോര്, ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവിൻ്റെ പോര്, ഇങ്ങനെ പോരുള്ള കുടുംബങ്ങൾ പോര്, യുദ്ധം. ഒരുപക്ഷേ പല കുടുംബങ്ങളിലും കയ്യേറ്റങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഹൃദയത്തിൽ ഈർഷ്യ, ഹൃദയത്തിൽ മുഷിച്ചിൽ, ഹൃദയത്തിൽ പോര്. എന്നാൽ ചില കുടുംബങ്ങളിൽ ഭർത്താവ് കോപിച്ച ഭാര്യയെ അടിക്കുന്നു, എന്നും ഭാര്യമാർ അടികൊള്ളുന്ന കുടുംബങ്ങളുണ്ട്. ഭർത്താവ് മദ്യപിച്ച് വന്ന് ഭാര്യയെ മർദ്ദിക്കുന്നു, മക്കൾ കൂട്ടക്കരച്ചിലായി വീട്ടിൽ നിന്നിറങ്ങി ഓടുന്നു. ഇതെല്ലാം അനേക കുടുംബങ്ങളിലെ അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. എന്നാൽ നാം ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം സമർപ്പിച്ച് നീതിയിലേക്ക് തിരിഞ്ഞ് അനേകരെ നീതിയിലേക്ക് തിരിക്കുവാൻ നിയുക്തരായി നിൽക്കേണ്ടതാണ്. അനേകരെ നീതിയിലേക്ക് തിരിക്കുക. ആ ബോധം ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 1 കൊരിന്ത്യർ 9:16 വായിക്കാം.
ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സുവിശേഷം അറിയിക്കുവാനുള്ള കടപ്പാട്, അതാണ് റോമർ കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. റോമർ കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന അപ്പോസ്തലൻ പറയുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ യവന പണ്ഡിതനായ ഗ്രീക്ക് പണ്ഡിതനായ അപ്പോസ്തലൻ പറയുന്നത് റോമർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് പറയുന്നത്. ആ കാലങ്ങളിൽ, എക്കാലത്തും അങ്ങനെ തന്നെ, സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് പലരും ലജ്ജാകരമായിട്ടാണ് കരുതിയിരുന്നത്. അന്ന് ഈ മാർഗ്ഗക്കാരെന്നാണ് ദൈവമക്കളെ വിളിച്ചിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ആദ്യം വിളിച്ചിരുന്നത് ഈ മാർഗ്ഗക്കാർ. പിന്നെയാണ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു വന്നത്. അന്ത്യോക്യയിൽ വെച്ച ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ദൈവത്തിന് സ്തോത്രം. മാർഗ്ഗക്കാർ, ഞാൻ പഴയകാലത്തൊക്കെ ഓർക്കുന്നു, ചെറുപ്പത്തിൽ മാർഗ്ഗവാസികളെന്ന് പറയും. മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്നവരെ മാർഗ്ഗവാസികളെന്ന് പറയുന്നു. മാർഗ്ഗവാസികൾ, അതൊരു പുച്ഛിച്ചോ പരിഹസിച്ചോ പറയുന്ന ലജ്ജാകരമായൊരു വാക്കാണ് മാർഗ്ഗവാസികൾ. അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. 2 വാക്യം മുമ്പ് മുതൽ വായിക്കാം. 14-ാം വാക്യം മുതൽ വായിക്കാം. 14,
യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു.
എനിക്ക് കടമുണ്ട്. ആർക്ക്? ഞാൻ യവനന്മാർക്ക്, ഗ്രീക്കുകാർക്ക്. യവനന്മാർക്കും ബർബരന്മാർ, പരിഷ്കാരമില്ലാത്ത ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു.
അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു.
അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നതിന് കാരണം, എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നതിന് കാരണം, ഞാൻ കടക്കാരനാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അതെൻ്റെ പേരിൽ കടമായിട്ട് വരും. റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച്
എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ.
സ്തോത്രം. രക്ഷയ്ക്കായി ദൈവശക്തിയാണ് ഈ സുവിശേഷം. വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയാണ് ഈ സുവിശേഷം. വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ ലഭിക്കുന്ന ദൈവശക്തിയാണ് ഈ സുവിശേഷം. ദൈവവചനം. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കൂ. ക്രിസ്തുവിന്റെ സ്നേഹം
ഞങ്ങളെ നിർബന്ധിക്കുന്നു.
എല്ലാവർക്കും
വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ.
എല്ലാവരും മരിച്ചു എന്നും
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു.
ആകയാൽ
ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല.
എന്തോ എത്ര ആഴമേറിയ അനുഭവമാണ്. ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. പിന്നെ
ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ
ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
പഴയത് കഴിഞ്ഞുപോയി.
ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു.
സ്തോത്രം.
അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ.
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തുവാനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. സ്തോത്രം. ആ വചനം, അത് മനുഷ്യഹൃദയങ്ങളിൽ പാകി കൊടുത്ത് മനുഷ്യഹൃദയങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ള അത്ഭുതകരമായ സ്വർഗീയ ശുശ്രൂഷയാണ് അപ്പോസ്തലൻ ചെയ്തത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ മഹാജ്ഞാനിയായിരുന്നു, അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ഒരു ബുദ്ധിശാലിയായിരുന്നു, ഗമാലിയേലിൻ്റെ സന്നിധിയിലിരുന്ന് ജ്ഞാനം പഠിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ എല്ലാം ചപ്പെന്നും ചവർന്നും എണ്ണി കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ലാഭമായിരുന്നൊക്കെയും ചേതമെന്നെണ്ണി, ലാഭമായിരുന്നു പലതും ഉണ്ടായിരുന്നു. റോമൻ പൗരത്വം ജന്മനാ സിദ്ധിച്ചയാളായിരുന്നു. എല്ലാം ചപ്പെന്നും ചവർന്നും എണ്ണി എല്ലാം ഉപേക്ഷിച്ചു, കിട്ടുമായിരുന്ന പദവികളെല്ലാം വേണ്ട എന്ന് വെച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയും, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവർന്നെണ്ണുന്നു എന്ന്. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവർന്നെണ്ണുന്നു. സ്തോത്രം. ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവർ എന്നെണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ഉപദ്രവങ്ങൾ സഹിച്ചു അപ്പോസ്തലൻ, എന്തുമാത്രം പീഡകളേറ്റു. പിൽക്കാലത്തും അനേകമനേകം വിശുദ്ധന്മാർ രക്തസാക്ഷിമരണം മരിച്ചിട്ടുണ്ട്, പീഡകളേറ്റിട്ടുണ്ട്, യാതനകളേറ്റിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടം സഹിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗ്രഹാം സ്റ്റെയിൻസും രണ്ട് മക്കളും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വന്ന സുവിശേഷകരായിരുന്നു, അവരെ ചുട്ടുകൊന്നു ഭാരതത്തിൻ്റെ മണ്ണിൽ. എത്രയെത്ര രക്തസാക്ഷികളുടെ രക്തം വീണു ഈ ഭൂമിയിൽ, ഭാരതഭൂമിയിൽ മാത്രമല്ല ലോകത്തെമ്പാടും എത്രയെത്ര രക്തസാക്ഷികൾ കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നു. വിശ്വാസികളെ നിരനിരയായി നിർത്തി അവരെ ഒടിവെച്ചിടുന്ന കാഴ്ച, ഭീകരന്മാരവരെ റാഞ്ചി കൊണ്ടുപോയി ഒടിവെച്ചിടുന്ന കാഴ്ചകളെല്ലാം നാം ടി വിയിലെ ന്യൂസ് ചാനലിൽ നാം കണ്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ബുദ്ധിമാന്മാർ അവർ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവരാണ്, അവർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ പ്രശോഭിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യം ദാനിയേൽ പ്രവാചകൻ പറയുന്ന നോക്കാം. തൊട്ടു മുമ്പ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും പ്രകാശിക്കുമെന്ന് പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം.
നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും.
നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ, ദൈവത്തിന് സ്തോത്രം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ, ശവാങ്ങിപ്പോയവര്, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ, മരിച്ച് മൺമറഞ്ഞു പോയവരിൽ, കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവിൽ ചിലരെ നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. നാം മറ്റേലോ നിത്യ നിന്ദയ്ക്കും ലജ്ജയ്ക്കുമായും ഉയർത്തെഴുന്നേൽക്കും. നിത്യജീവൻ, നിത്യലജ്ജ, ദൈവത്തിന് സ്തോത്രം. നിത്യജീവന് വേണ്ടി ഉണരുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ. അവർക്ക് ഭൂമിയിൽ ലഭിച്ച ആയുഷ്കാലം അവർ പലരെയും നീതിയിലേക്ക് തിരിച്ചു. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഒരു ബുദ്ധിമാൻ എന്നുള്ള അനുഭവത്തിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലരെയും നീതിയിലേക്ക് തിരിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നൊരു ജീവിതമായിരുന്നുവോ? ഒരുപക്ഷേ നിങ്ങൾ ഓടി നടന്ന സുവിശേഷ വേല ചെയ്തു എന്നിരിക്കണമെന്നില്ല, നിങ്ങൾ പ്രസംഗിച്ചു എന്ന് പറയണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയായിരുന്നുവോ? ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ജീവിതമായിരുന്നുവോ? യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഓരോ ചലനത്തിൽ കൂടെയും നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നുവോ? നിങ്ങളുടെ ഓരോ പെരുമാറ്റത്തിൽ കൂടെയും ഓരോ സംസാരത്തിൽ കൂടെയും നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ജീവിതമായിരുന്നുവോ? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും ഇന്നും എന്നേക്കും പ്രകാശിക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ മഹത്തായ ഭാഗ്യം നിങ്ങൾ പ്രാപിക്കുക, എന്നൊരു പുതിയ തീരുമാനമെടുക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, ദൈവത്തോട് വാക്ക് പറയുക, കർത്താവെ ഇത്രയും കാലം ഞാൻ അലസനായി ജീവിച്ചു പോയി, ഞാൻ ഉദാസീനതയോടെ ജീവിച്ചു പോയി, ഇത്രയും കാലം ഞാൻ ഒന്നും ഗ്രഹിക്കാത്തവനെ പോലെ ജീവിച്ചു പോയി, കർത്താവെ ഇപ്പോൾ ഞാനിതാ തിരുമ്പാ വന്ന് എൻ്റെ കുരിശിൻ്റെ വീട്ടിലിരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ട് എന്നെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊന്നും ഒരു പ്രത്യേക സമർപ്പണമൊന്നും ഞാൻ എടുത്തിരുന്നില്ല. എൻ്റെ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടപ്പോൾ എനിക്കൊരു വലിയ സമാധാനം കിട്ടി. എൻ്റെ ഉള്ളിലെ കൂരിരൽ മാറി, എൻ്റെ നിരാശ മാറി, അപ്പനില്ലാത്തതിൻ്റെ ദുഃഖം മാറി, അനാഥനാണെന്നുള്ളതായി ചിന്ത മാറി, എനിക്ക് അപ്പനുണ്ട് സ്വർഗത്തിൽ എന്നുള്ള ഉറപ്പ് കിട്ടി, എൻ്റെ കരച്ചിൽ മാറ്റുവാൻ ക്രിസ്തു ജീവിക്കുന്നത് മനസ്സിലായി, ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എനിക്ക് മനസ്സിലായി. എനിക്ക് ആഴമേറിയ സമർപ്പണങ്ങളോ തീരുമാനങ്ങളോ ഒന്നും വന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ എനിക്ക് ലഭിച്ച ഈ സന്തോഷം അനേകർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഓടോട് രാജർഷി ഹൈസ്കൂളിൽ അധ്യാപകനായി ചെന്നപ്പോൾ ഞാൻ ചെന്ന ആഴ്ചയിൽ തന്നെ അവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങി. ഞാൻ അവിടെ നിന്ന് കോളേജിലേക്ക് വന്നപ്പോൾ അതോടുകൂടി ഞാൻ ബൈബിൾ ക്ലാസ് നിലച്ചു. കോളേജിൽ വന്നപ്പോൾ കോളേജിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി. കക്ഷി വഴക്ക് മോചിച്ചപ്പോൾ ആ ബൈബിൾ ക്ലാസ് നിലച്ചുപോയി. കർത്താവിൻ്റെ വേല എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കാര്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാം പ്രതിഫലമായി തന്നു. നിരാശ മുറ്റിയ ജീവിതം മാറ്റി സമാധാനവും സന്തോഷവും തന്നു. സമാധാനമുള്ള ഒരു കുടുംബജീവിതം തന്നു. സ്നേഹമുള്ള ഒരു ഭാര്യയെ തന്നു. സ്നേഹവും അനുസരണമുള്ള മക്കളെ തന്നു. ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ തന്നു. മക്കളെയും മക്കളുടെ മക്കളെയും മക്കളുടെ മക്കളെയും തന്നു. എല്ലാം ദാനം, എല്ലാം ദാനം. ദൈവത്തിന് സ്തോത്രം. ഒന്നും ഞാൻ അർഹിക്കുന്നതല്ല, ഒന്നും ഞാൻ അർഹിക്കുന്നതല്ല. എനിക്ക് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഒറ്റയ്ക്കൊരു വാക്കേ പറയാനുള്ളൂ. നിങ്ങൾ ബുദ്ധിമാന്മാരെ പോലെ ക്രിസ്തുവിനെ പ്രതിപിക്കുന്നതായി തീരുക. നിങ്ങൾ ബുദ്ധിമാന്മാരെ പോലെ വിളക്കിൽ എണ്ണയെടുത്തുകൊണ്ടും പാത്രത്തിൽ കൂടി എണ്ണയെടുത്തുകൊണ്ടും നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായി നിൽക്കുക. നിങ്ങൾ തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുന്ന ഒരു വിശ്വസ്തനെ ബുദ്ധിമാനായ ദാസനായി നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, സ്നേഹവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയം അത്രയും അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്നതിനായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ കർവ ഞങ്ങളെ വലയം ചെയ്തതിനായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ ദൂതന്മ ഞങ്ങളെ കാവൽ ചെയ്തതിനായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ വചനത്തിൻ്റെ തീജുവാല ഞങ്ങളുടെ മേലാളി കത്തിയതിനായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ മുഹത്വമാകുന്ന കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആ കരങ്ങളിൽ, ആണിപ്പാട കരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ചോര ചിന്തിയ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭാവി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. കർത്താവേ എന്ന് വചനം കേട്ട് എല്ലാവരെയും കാത്തുകൊള്ളണമേ. അനുഗ്രഹിക്കണമേ. കർത്താവേ അവിടുത്തെ രണ്ടാമത്തെ വരെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.